നോവൽ 100 സിംഹാസനങ്ങൾ അദ്ധ്യായം 2 ഭാഗം 2. ഞാൻ തളർന്ന് നെടുവീർപ്പെട്ടു. നോക്ക്, ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഒരു ചെയറിൽ നന്നായി ഇരിക്കുവാനറിയില്ല. നിങ്ങളുടെ പഠിത്തം, അറിവ്, പദവി ഒന്നുകൊണ്ടും ഒരു ഫലവുമില്ല. ഒരാളോടും ഉത്തരവിടാൻ പറ്റില്ല. ഒരാളെയും ശാസിക്കാൻ നാക്കു പൊങ്ങില്ല. എല്ലാവരും എപ്പോഴും സ്വന്തം മുതുകിനു പിന്നിൽ എന്തോ പറഞ്ഞു ചിരിക്കുകയാണെന്ന വിചാരം. എൻ്റെ മോനെങ്കിലും ഇതിൽ നിന്നൊക്കെ പുറത്തു വരട്ടെ. അവൻ്റെ തലമുറയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കട്ടെ. പ്ലീസ്, സില്ലി സെൻറ്റിമെൻറ്റ്സും പറഞ്ഞ് അവൻ്റെ ജീവിതം പാഴാക്കരുത്. ഞാൻ ഒന്നും മിണ്ടാതെ ഉത്തരത്തിലേക്ക് നോക്കിക്കിടന്നു. പഴയ കാലത്തെ കെട്ടിടമാണ്, തേക്ക് ഉത്തരങ്ങൾ. ചിലതിൽ വേട്ടാളൻ കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലീസ് ലീവ് ഹിം എലോൺ, സുധ പറഞ്ഞു. പിന്നെ എൻ്റെ മാറിൽ കൈവച്ച്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ നിങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അവളുടെ കൈയുടെ മീതെ എൻ്റെ കൈ വെച്ചു. അതെനിക്കറിയാം. അവൾ എൻ്റെ ദേഹത്ത് ഒന്ന് ചാഞ്ഞ്, അമ്മ നിങ്ങൾക്കും എനിക്കും വേണ്ടത്ര ചീത്തപ്പേരുണ്ടാക്കി തന്നു കഴിഞ്ഞു. എല്ലാവരും വേണ്ടത്ര ചിരിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നമുക്ക് അതൊക്കെ ഇല്ലാതെ കഴിയാം. ഗുളിക പ്രവർത്തിച്ചു തുടങ്ങി. ഉറക്കം എൻ്റെ തലയിൽ കയറിയിരുന്നു. ശരി, ഓക്കെ എന്ന് ഞാൻ പറയുന്നത് ഞാൻ വളരെ അകലെ നിന്ന് കേട്ടു. കാലത്ത് എൻ്റെ മനസ്സ് നിശ്ചലമായിരുന്നു. പക്ഷേ പിന്നീട് ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ പിന്നെയും തിരകൾ അടിച്ചു തുടങ്ങി. അമ്മയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഞാൻ 9 മണിക്ക് അങ്ങോട്ട് തിരിച്ചു. എൻ്റെ കൈകൾ സ്റ്റീറിങ്ങിൽ വഴുതി, കാലുകൾ വിറച്ചുകൊണ്ടിരുന്നു. സുന്ദരരാമസ്വാമിയുടെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ അകത്ത് കടന്ന് അദ്ദേഹത്തോട് കുറേ സമയം സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് തോന്നി. ഒന്നിനും സമനില തെറ്റാത്ത മട്ടും ഭാവവുമാണ് സുന്ദരരാമസ്വാമിക്ക്. അദ്ദേഹം വീടിൻ്റെ മുന്നിലുള്ള മുറിയിൽ വന്നിരുന്ന് സ്വന്തം സദസ്സിനോട് സംസാരിച്ചിരിക്കുന്ന സമയം. എന്നും 7-8 ആളുകളെങ്കിലും ഉണ്ടാവും. സാഹിത്യം, ചരിത്രം, സിനിമ, മറ്റൊരാളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നതിൽ സുന്ദരരാമസ്വാമിക്ക് സമാനമായി മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരൊക്കെയോ തേടി വന്ന് എന്തൊക്കെയോ പരിദേവനങ്ങൾ നടത്തിയിട്ടും അത് ഒട്ടും കുറഞ്ഞിട്ടില്ല. സുന്ദരരാമസ്വാമിയുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ യുവ സാഹിത്യകാരൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പുറത്തേക്ക് വന്ന് ഗേറ്റ് പകുതി തുറന്നിട്ട് പാതയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. എന്നെപ്പോലെ തന്നെ ജന്മന മലയാളിയായ തമിഴൻ. വടക്ക് കാസർകോട്ടാണ് പണി. ഇന്ന് സുന്ദരരാമസ്വാമിയുടെ മച്ചിലാണ് താമസമെന്ന് തോന്നുന്നു. ഇടയ്ക്കിടെ അവൻ വന്ന് താമസിക്കാറുണ്ട്. ഞാൻ സുന്ദരരാമസ്വാമിയോട് സംസാരിച്ചിരിക്കുമ്പോൾ അവനും വന്നു ചേരാറുണ്ട്. സംസാരിച്ചു തുടങ്ങിയാൽ നിർത്താൻ അറിയാത്തവനാണ്. എഴുത്തു തീർന്നാലേ അവൻ്റെ സംഭാഷണവും തീരുകയുള്ളൂ. ഞാൻ വിചാരിച്ചിട്ടും എൻ്റെ കാർ നിന്നില്ല. ഗോപാലപിള്ളയുടെ ആശുപത്രിയുടെ മുമ്പിൽ ഡോക്ടർ ഇന്ദിരയുടെ കാർ നിൽക്കുന്നത് കണ്ടു. ഇന്ദിര റൗണ്ട്സിലായിരുന്നു. ചെറുപ്പക്കാരനായ ഡോക്ടർ വന്നു വണങ്ങി. എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചു. മാറ്റമൊന്നുമില്ല സാർ. തൻ്റെ പേരല്ലേ സ്റ്റീഫൻ? അതെ സാർ. അമ്മയുടെ മുറിയിൽ നിന്ന് കുഞ്ഞൻനായർ പെരിച്ചാഴി വരുന്നത് പോലെ കുനിഞ്ഞ് വേഗത്തിൽ ഓടി വന്നു. ഞാൻ കാലത്ത് തന്നെ വന്നു സാർ. അമ്മയ്ക്ക് ഇപ്പം കുറച്ച് കൊള്ളാം. മൂത്രമെടുത്തതിന് ശേഷം മുഖത്തൊരു ഐശ്വര്യം വന്നിട്ടുണ്ട്. ഞാൻ നായരോട് താൻ ഓഫീസിലേക്ക് ചെന്ന് ഞാൻ ട്രെയിൽ എടുത്തു വെച്ചിട്ടുള്ള ഫയലുകൾ മുഴുവൻ എടുത്ത് നാരായണപിള്ളയുടെ കയ്യിൽ കൊടുക്ക് എന്ന് പറഞ്ഞു. ഇവിടെ? എന്ന് നായർ ചോദിച്ചു. ഇവിടെ ഞാനുണ്ടാവും. നായർ പരുങ്ങി. ഞാനും വേണമെങ്കിൽ എന്ന് തുടങ്ങിയപ്പോഴേ വേണ്ട എന്ന് ഞാൻ കർക്കശമായി പറഞ്ഞു. നായർ തൊഴുത് ഓ എന്ന് പറഞ്ഞു. മുറിക്കുള്ളിലേക്ക് പോയി. അമ്മ അതേപോലെ കിടപ്പായിരുന്നു, ഏതാണ്ട് ശവം. സലൈൻ ഇറങ്ങുകയായിരുന്നു. മറ്റൊരു വശത്ത് തുള്ളി തുള്ളിയായിട്ട് മൂത്രം. ഞാൻ കസേര വലിച്ചിട്ട് അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ തന്നെ നോക്കി. നെറ്റിയിലും കവിളുകളിലും കഴുത്തിലുമൊക്കെ വ്രണങ്ങൾ കരിഞ്ഞ തിളങ്ങുന്ന പാടുകൾ. ചില പാടുകൾ വളരെ ആഴത്തിലുള്ളവ. നെറ്റിയിൽ ഒരു വലിയ പാട് കണ്ടപ്പോൾ തലയോട്ടി തന്നെ പൊട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നി. ഒരിക്കൽ പോലും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടാവില്ല. വ്രണങ്ങൾ ചീഞ്ഞു പഴുത്ത് പുഴുവെച്ച് സ്വയം ഭേദപ്പെടണം. പട്ടികളോടും മറ്റു മനുഷ്യരോടും കലഹിച്ച വ്രണങ്ങൾ. ആരൊക്കെയോ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും അടിച്ച വ്രണങ്ങൾ. ചായക്കടകളിൽ ചൂടുവെള്ളം കോരിയൊഴിച്ചുണ്ടായവ. ഞാൻ സുധയെ പ്രേമിക്കുന്ന നാളുകളിൽ ഒരിക്കൽ യാദൃശ്ചികമായ ഷർട്ടൂരിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. മൈ ഗുഡ്നെസ്, ഇതെന്താ ഇത്ര പാടുകൾ? ഞാൻ ഉണങ്ങിയ ചിരിയോടെ, കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാണ്, ഞാൻ പുണ്ണില്ലാതെ ഇരുന്നിട്ടേയില്ല എന്ന് പറഞ്ഞു. അവൾ എൻ്റെ പുറത്തുണ്ടായിരുന്ന നീളം കൂടിയ പാടുകളിലൂടെ വിരലോടിച്ചു. പുറംതിരിഞ്ഞോടിയപ്പം കൊണ്ടതാ. അവൾ തേങ്ങിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ തോളിലും കൈകളിലും കഴുത്തിലും ഉണ്ടായിരുന്ന പാടുകളിൽ കണ്ണീരോടെ ചുംബിച്ചു.